ഉടനെ ഞാൻ ചോദിച്ചു, ഓക്കെ, റിലീജിയനിൽ വിശ്വാസം ഇല്ലെങ്കിൽ വേണ്ട, പക്ഷേ റാഷണലായിട്ടുള്ള യുക്തിപരമായിട്ടുള്ളതാണ് ആബ്സല്യൂട്ട് ആയിട്ടുള്ള കാര്യമെന്ന് സാർ വിശ്വസിക്കുന്നുണ്ടോ? ചോദിച്ചു, വൈ നോട്ട്? റാഷണാലിറ്റി ഈസ് ദി ആബ്സല്യൂട്ട് തിങ്. റാഷണാലിറ്റി അല്ലെങ്കിൽ യുക്തിപരതയാണ് ഏറ്റവും ആത്യന്തികമായിട്ട്, യുക്തിയല്ലേ ഏറ്റവും വലുത്. ഞാൻ പറഞ്ഞു, പക്ഷേ എനിക്ക് സംശയമുണ്ട്. അതെന്താ? ഞാൻ പറഞ്ഞു, എൻ്റെ നോട്ടത്തിൽ അത് റിലേറ്റീവാണ്. ഉടനെ ചോദിച്ചു, അതെന്താ അങ്ങനെ പറയാൻ കാര്യം? അല്ല, ആബ്സല്യൂട്ട്സ് ആത്യന്തികമായി നമ്മളൊന്നിനെ പിൻപറ്റുകയാണെങ്കിൽ അതിന് വേരിയേഷൻ ഉണ്ടാകാനായിട്ട് പാടില്ല. വേരിയേഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ റിലേറ്റീവാണല്ലോ. പക്ഷേ സാറേ, എൻ്റെ റാഷണാലിറ്റിയും സാറിൻ്റെ റാഷണാലിറ്റിയും വ്യത്യാസമാണെങ്കിൽ എങ്ങനെയാണ് റാഷണാലിറ്റിയെ നമുക്ക് ആബ്സല്യൂട്ടായിട്ട് എടുക്കാൻ പറ്റുന്നത്? സാറിന് യുക്തിപരമെന്ന് തോന്നുന്നത് എനിക്ക് യുക്തിപരമെന്ന് തോന്നുന്നില്ല. അപ്പം പിന്നെ എങ്ങനെയാണ് റാഷണാലിറ്റി ആബ്സല്യൂട്ട് ആകുന്നത്? അതുകൊണ്ട് ഇത് യുക്തിപരമാണ് യുക്തിപരമല്ല എന്നൊന്നും ഓരോ വ്യക്തിക്കും പറയാൻ പറ്റത്തില്ല. അത് അയാൾക്ക് യുക്തിപരമല്ലായിരിക്കും, വേറൊരാൾക്ക് യുക്തിപരമായിരിക്കും. അതുകൊണ്ട് ഇത് തീർച്ചയായിട്ടും റിലേറ്റീവാണ്. ഈ മനുഷ്യൻ വിദ്യാഭ്യാസം ഉണ്ടായിരുന്നത് കൊണ്ട് പറഞ്ഞു, യാ ശരിയാ നീ പറഞ്ഞു. സാധാരണ വിദ്യാഭ്യാസം ഇല്ലെങ്കിൽ അത് സമ്മതിക്കത്തില്ല. അത് കഴിഞ്ഞപ്പോൾ ഞാൻ അതെന്ന് പറഞ്ഞു, സാറേ ഇനി ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ പേഴ്സൺ ടു പേഴ്സൺ, രണ്ട് വ്യക്തികൾ തമ്മിലുള്ള അവരുടെ റാഷണാലിറ്റി നമ്മൾ വ്യത്യാസം തന്നെയല്ല. എൻ്റെ തന്നെ ഇന്നലത്തെ റാഷണാലിറ്റി അല്ലല്ലോ ഇന്നത്തെ റാഷണാലിറ്റി ആണോ? ഇന്നലെ യുക്തിപരമെന്ന് ചിന്തിച്ച പല കാര്യങ്ങളും എനിക്കിന്ന് യുക്തിപരമല്ല. അപ്പം അതുകൊണ്ട് യുക്തിപരതയെ ഒരിക്കലും എന്തായിട്ട് ചിന്തിക്കാൻ പറ്റത്തില്ല, ആത്യന്തികമായി നമുക്ക് ചിന്തിക്കാൻ കഴിയില്ല. ഈ മനുഷ്യൻ കുറച്ചു നേരം ആലോചിച്ചിട്ട് പറഞ്ഞു, യാ ട്രൂ. എന്നിട്ട് പിന്നെ ഞാൻ ഒന്നുകൂടെ പറഞ്ഞു, സാറേ ഒന്നുകൂടെ ഞാൻ പറഞ്ഞോട്ടെ, നമ്മുടെ തല ചെന്നൊരു ഭിത്തിയിലിടിച്ചാൽ പോകാനുള്ളതേ ഉള്ളൂ എല്ലാ യുക്തിയും. നമ്മുടെ തല ചെന്ന് ഒരു ഭിത്തിയിലിടിച്ചാൽ പോകാനുള്ളതേ ഉള്ളൂ ഏത് യുക്തിയും. ഇത് പറഞ്ഞപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞു, ആ പുസ്തകം ഞാൻ തന്നേക്കാൻ പറഞ്ഞു. ഹി ബോട്ട് ദ ബുക്ക്. ഞാൻ ചോദിച്ചു, അല്ല സാറ് വായിക്കുമോ? ഇല്ല ഞാൻ വായിച്ചില്ലെങ്കിലും എൻ്റെ മോള് വായിക്കും, അവളൊരു ക്രിസ്ത്യാനിയാണ്, ഇദ്ദേഹം ഒരു ഹിന്ദുവാണ്. ഞാൻ ചോദിച്ചു, അതെങ്ങനെയാണ് പറ്റിയത്? സാർ ഇത്രയും കാര്യമായിട്ട് റാഷണലായിട്ട് പിള്ളേരെയൊക്കെ വളർത്തിട്ട് എങ്ങനെയാണ് പറ്റിയത്? നോ, വാട്ട് ഹാപ്പൻ, ഞാൻ ഡൽഹിയിൽ IESൽ ഉണ്ടായിരുന്ന സമയത്ത് ലണ്ടനിൽ എക്കണോമിസ്റ്റുകളുടെ ഒരു മീറ്റ് ഉണ്ടായിരുന്നു. അന്ന് മെക്സിക്കോയിൽ നിന്ന് ഒരു എക്കണോമിസ്റ്റ്, ഒരു പെങ്കൊച്ചു, ഒരു സ്ത്രീ വന്നു. അവൾ എൻ്റെ ഒരു ബൈബിള് തന്നു, ഇൻ്റർനാഷണൽ ബൈബിൾ. ഞാനതിൻ്റെ പെട്ടിക്കകത്തിട്ടിരുന്നു, അതുകൊണ്ട് ഡൽഹി വന്നു, എൻ്റെ മോൾ അതെടുത്ത് വായിച്ചു, അവളിപ്പോൾ ഒരു ക്രിസ്ത്യാനിയാണെന്ന്. അപ്പം ഞാൻ ആലോചിച്ചു, ഇത്രയും മതിയല്ലോ ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കാൻ. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, കേരളത്തിൽ വളർന്ന ഞങ്ങളുടെ അടുത്ത വീടിനടുത്തുണ്ടായിരുന്ന ഒരു വ്യക്തി IES കഴിഞ്ഞ് പാലക്കാട്ട് വിക്ടോറിയ കോളേജിൽ പഠിപ്പിച്ചേച്ച് IES, വിക്ടോറിയ കോളേജിൽ നിന്ന് IESൽ കയറി ഡൽഹിയിൽ പോയി മൻമോഹൻ സിംഗിൻ്റെ കൂടെ വർക്ക് ചെയ്തു. അവിടെ നിന്ന് ലണ്ടനിലെ ഒരു കോൺഫറൻസിന് പോയി, ആ കോൺഫറൻസിൽ മെക്സിക്കോയിലെ എവിടെയോ ഒരു ഗ്രാമത്തിൽ വളർന്ന ഒരു സ്ത്രീ എക്കണോമിക്സ് എടുത്തിട്ട് അവർ ഈ കോൺഫറൻസിൽ വന്നു. അന്ന് ഈ മനുഷ്യൻ്റെ ഈ ബൈബിൾ കൊടുക്കാനും ഈ മനുഷ്യൻ ഈ ബൈബിൾ അവിടെ ഇട്ടേച്ച് പോകാതെ ഈ പെട്ടിക്കത്തിടാനും ഡൽഹിയിൽ വന്നപ്പോൾ മകൾ വായിക്കാനും ഉള്ളൊരു ക്രിസ്ത്യാനിയാകാനും കഴിഞ്ഞെങ്കിൽ അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ദൈവത്തിൻ്റെ ഒരു വ്യാപാരം മതിയല്ലോ ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കാൻ. പ്രിയമുള്ളവരെ, നമ്മളൊന്നും ഉദ്ദേശിക്കുന്നത് പോലെ അല്ല. ഭൂമിയിൽ സകല കാര്യങ്ങളെയും നിയന്ത്രിക്കുന്നത് ആരാണ്? നമ്മുടെ ദൈവമാണ്. അവർ ഗോഡ് റെയിൻസ്, യഹോവ വാഴുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഗാഡ്, അവർ ഗാഡ് റെയിൻസ്, നമ്മുടെ ദൈവം വാഴുന്നു. അവൻ മഹിമ ധരിച്ചിരിക്കുന്നു. അവൻ മഹിമ ധരിച്ചിരിക്കുന്നത് മാത്രമല്ല, അതുകൊണ്ടാണ് അവനാണ് എല്ലാത്തിൻ്റെയും ഹി ഓവർ റൂൾസ് എവ്രിതിങ്, എല്ലാത്തിൻ്റെയും മുകളിൽ അവൻ വാഴ്വ് നടത്തുന്നു എന്നുള്ളതാണ്. ലോകത്തിലെ എല്ലാ കാര്യങ്ങളും, എവ്രിതിങ് ഇൻ ദിസ് വേൾഡ് ഇസ് ചേഞ്ച്. ലോകത്തിലെ എല്ലാം മാറിയിട്ടുണ്ട്. ലോകത്തിൽ വാഴ്വ് നടത്തിയ എത്രയോ കാലയളവിൽ, നമ്മുടെ ചരിത്രത്തിൽ വാഴ്വ് നടത്തിയ എത്രയോ, വാഴ്ച നടത്തിയ എത്രയോ സിംഹാസനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഒന്നിനെക്കുറിച്ച് നമുക്കിന്ന് കേട്ടറിവ് പോലുമില്ല. ലോകം മുഴുവൻ കീഴടക്കിയ എത്രയോ സാമ്രാജ്യങ്ങൾ ചരിത്രത്തിലുണ്ടായിട്ടുണ്ട്. നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിൽ കാണുന്ന ബാബേൽ ടവർ തൊട്ട് ഇങ്ങോട്ട് നോക്കിയാൽ, ലോകത്തെ മുഴുവൻ കീഴടക്കാനുള്ള വലിയ മോഹത്തോടെ അന്ന് ശിനാർ ദേശത്ത് ബാബേൽ ഗോപുരം പണിയുമ്പോൾ മുതൽ മനുഷ്യൻ്റെ മനസ്സിലെ ചിന്തയാണ് എല്ലാവരെയും ഒന്നാക്കിയിട്ട് അവരുടെ മേൽ വാഴ്വ് നടത്തുക. പക്ഷേ ബാബേൽ ടവർ എവിടെ? അതിനുശേഷം ഭരണത്തിൽ വന്ന, ലോകം മുഴുവൻ ഭരിക്കാനായിട്ട് ഇറങ്ങിപ്പുറപ്പെട്ട ഈജിപ്ഷ്യൻ സാമ്രാജ്യം എവിടെ? ഞാൻ പലപ്പോഴും, ഞാൻ ഈജിപ്തിൽ പോയിട്ടുണ്ട്. ഈ അന്ന് ഭരിച്ചതായ ആളുകളുടെ മമ്മീസൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. മമ്മീസ് നിങ്ങൾക്കറിയാമല്ലോ, ശവശരീരം സൂക്ഷിച്ചു വെക്കുന്നത് എന്തൊരു വൃത്തികെട്ട. ഞാനിത് കണ്ടപ്പോൾ ആലോചിച്ച്, എന്തിനാ ദൈവമേ ഇത് സൂക്ഷിച്ചു വച്ചിരിക്കുന്നത്? നമുക്ക് കണ്ടാലടപ്പ് തോന്നുന്ന സൂക്ഷിച്ചു വെച്ചിരിക്കുന്നുള്ളത് ശരിയാണ്, ബട്ട് യു നോ ഇറ്റ് ഇസ് സോ അഗ്ലി, തൊലിയും ഒക്കെ കറുത്ത, യു നോ സം കൈൻഡ് ഓഫ് ഒരു വല്ലാത്ത, നമുക്ക് മനസ്സിൽ പിന്നെ കഴിക്കാൻ തോന്നുന്നില്ല, അത്രയ്ക്കും വികൃതമായ രൂപങ്ങളാണ് ഈ മമ്മീസ് എന്ന് പറയുന്നത്. അതിനകത്ത് ഞാനിങ്ങനെ, ഞാൻ ആരുടെയും കൂടെ ടൂർ പോയതൊന്നുമല്ല, ദൈവം എന്നോട് ഈജിപ്തിൽ പോകാൻ പറഞ്ഞു. ഐ വെന്റ് ദേർ, ഐ വാസ് സ്റ്റേയിങ് ദേർ. അതിനിടയ്ക്ക് നടന്നു പോയ കൂട്ടത്തിൽ ഞാനീ ഇവരുടെ മ്യൂസിയത്തിനടുത്തൂടെ പോയപ്പോൾ ഞാനൊന്ന് കയറി കണ്ടെന്നുള്ളതേ ഉള്ളല്ലോ, ഇത് കാണാനുള്ള വലിയ മോഹം കൊണ്ടൊന്നും പോയതല്ല. പക്ഷെ ഞാനിങ്ങനെ പരതി നടന്ന കൂട്ടത്തിൽ മോസസിൻ്റെ കാലയളവിൽ അവിടെ ഉണ്ടായിരുന്ന ഒരു മമ്മി ഞാൻ കണ്ടു. റാംസസ്, ഫാറോ റാംസസ്, റാംസസിൻ്റെ മമ്മി, മമ്മി അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അയാളുടെ ശവശരീരം ഞാനിങ്ങനെ കണ്ടു. എന്തൊരു വൃത്തികെട്ട ശവശരീരം, സൂക്ഷിച്ചു വച്ചിരിക്കുകയാണ്. അപ്പോഴാണ് എൻ്റെ മനസ്സിലൊരു ഭയങ്കര, ഞാനിത് ഐ തിങ്ക് ക്രിസ്തീയ ജീവിതം ഓട്ടവും പോരാട്ടം എന്ന് പറയുന്ന പുസ്തകത്തിന് ഞാൻ, ഐ മീൻ സി ഡിയിൽ അത് പറഞ്ഞിട്ടുണ്ട് ഈ സ്റ്റോറി. അപ്പോഴെൻ്റെ മനസ്സിൽ പെട്ടെന്ന് ചിന്തിച്ചു, ദൈവമേ, മോസസ് മിസ്രൈമിൻ്റെ അവസ്ഥകളെ, അവൻ മിസ്രൈമിലെ സകല നിക്ഷേപങ്ങളെക്കാളും ക്രിസ്തുവിനോടുകൂടെ നിന്ന് സഹിക്കുന്നത് വലിയ ധനം എന്ന് എണ്ണി എന്ന് പറഞ്ഞപ്പോൾ ഒന്ന് ആലോചിക്കണം, അവന് ഒരു ചെറിയ വ്യതിചലനമുണ്ടായിരുന്നെങ്കിൽ, ദൈവം അവനെ ദൈവത്തിന് വേണ്ടി വേർതിരിച്ചപ്പോൾ അവനൊരു യേസ് പറയാതിരുന്നെങ്കിൽ, അവൻ തൻ്റെ ജനത്തിൻ്റെ കൂടെ കഷ്ടമനുഭവിക്കാൻ തയ്യാറല്ലായിരുന്നെങ്കിൽ മോസസ് ആരായേനേമെന്നറിയാമോ? ഈ റാംസസിന് പകരം ഫാറോ ആകുന്നത്, ഫറവോനാകുന്നത് മോസസ് ആയിരുന്നേനെ. ദാറ്റ് വാസ് ദ പോസിബിലിറ്റി. മോശ ഒരു പക്ഷേ അന്ന് മിസ്രൈമിലെ ഫറവോൻ ആയിരുന്നെങ്കിൽ എന്തായിരുന്നേനെ ഗതി? ഇതുപോലെ ഒരു മമ്മി ഈജിപ്തിൽ കൈറോയിൽ ഒരു മ്യൂസിയത്തിലിരുന്നേനെ, കണ്ടാൽ അറപ്പ് തോന്നുന്ന ഒരു ശവശരീരം. പക്ഷേ മോശയുടെ കണ്ണുകൾ മാംസികമായുള്ള ലോക്കൽ കണ്ണുകളല്ലാഞ്ഞതുകൊണ്ട് അവൻ ഭാവിയെക്കുറിച്ച് നോക്കി. അതുകൊണ്ടാണ് അവിടെ എഴുതിയിരിക്കുന്നത്, പ്രതിഫലം നോക്കിയതുകൊണ്ട് അവൻ ഫറവോൻ്റെ പുത്രിയുടെ മകൻ എന്ന് വിളിക്കപ്പെടുന്നത് നിരസിച്ചു. നമുക്ക് ശരിക്കും പറഞ്ഞാൽ അത് വായിക്കുമ്പോൾ എന്തോ പ്രതിഫലമാവൻ നോക്കിയതെന്ന് നമുക്ക് പെട്ടെന്ന് മനസ്സിലാകുന്നില്ല. പക്ഷേ ഫറവോൻ്റെ പുത്രിയുടെ മകനായിരുന്നെങ്കിൽ അവന് മാക്സിമം ആകാൻ കഴിയുമായിരുന്നത് ഈ കണ്ണാടിക്കൂട്ടിലെ ഒരു ശവശരീരമായിരുന്നു. പക്ഷെ ഫറവോൻ്റെ പുത്രിയുടെ മകൻ എന്ന് വിളിക്കപ്പെടുന്നത് നിഷേധിച്ചത് കൊണ്ട് അവൻ ആരായി എന്നുള്ളത് നമ്മൾ സുവിശേഷങ്ങളിൽ വായിക്കുമ്പോൾ, മറുരൂപമലയിൽ കർത്താവിനോടുകൂടെ മോശയും ഏലിയാവും വന്നു, അവരുടെ വസ്ത്രം മിന്നുന്ന വെളുപ്പ് പോലെ ആയിരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഈ കണ്ണാടിക്കൂട്ടിൽ കിടക്കുന്ന ശവശരീരത്തിന് പകരം തേജസ് ധരിച്ചിരിക്കുന്ന ഒരു വ്യക്തിയായി തീരുവാൻ കഴിയുമെന്നുള്ള തിരിച്ചറിവ് അവനുണ്ടായതുകൊണ്ട് അവൻ ഫറവോൻ്റെ പുത്രിയുടെ മകൻ എന്ന് വിളിക്കപ്പെടുന്നത് നിരസിച്ചു. അവൻ പറഞ്ഞു, ഞാനിപ്പോൾ ഫറവോൻ്റെ പുത്രിയായിട്ട് ഇവിടെ, പുത്രിയുടെ മകനായിട്ട് ഇവിടെ ജീവിച്ചാൽ ഒടുവിൽ ഞാൻ ഒരു കണ്ണാടിക്കൂട്ടിൽ ഒരു ശവശരീരമായിട്ട് കിടക്കും. പക്ഷേ ഞാൻ എൻ്റെ ജനത്തോടുകൂടെ ഇന്ന് കഷ്ടം സഹിച്ചാൽ ഞാൻ ആരായിത്തീരും? ദൈവത്തിൻ്റെ പുത്രനോടുകൂടെ മറുരൂപമലയിൽ നിൽക്കുവാൻ കഴിയുന്ന വലിയ ഒരു ഉന്നതമായ സ്റ്റേജിലേക്ക് ആ ഒരു പ്രതിഫലം നോക്കിയപ്പോൾ ബാക്കിയുള്ളതെല്ലാം അവൻ മറന്നുപോയി. പ്രിയമുള്ളവരെ, കർത്താവിന് വേണ്ടി തീരുമാനമെടുക്കുമ്പോൾ, ദൈവത്തിന് വേണ്ടി നിങ്ങളൊരു തീരുമാനമെടുക്കുമ്പോൾ നിങ്ങൾക്കൊരു പക്ഷേ ഇവിടെ വലിയ നഷ്ടം സംഭവിച്ചതായിട്ടായിരിക്കും നിങ്ങളും മറ്റുള്ളവരും ചിന്തിക്കുന്നത്. എന്നാൽ അതൊക്കെ മാനുഷികമായ ചിന്തകളാണ്. ഇവിടെ നമ്മൾ ഈ സങ്കീർത്തനത്തിൽ വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്ന കാര്യം, നിന്റെ സിംഹാസനം പുരാതനമായ സിംഹാസനമായിരിക്കുന്നു, നീ അനാദിയായുള്ളവൻ തന്നെ യഹോവേ, അനാദിയായുള്ളവൻ. ഒരു എവർലാസ്റ്റിംഗ് ഗോഡാണ്. നമ്മൾ ഇന്നെടുക്കുന്ന ഒരു തീരുമാനത്തിന്, ഞാൻ പലപ്പോഴും, നമ്മളിപ്പം സപ്പോസ് നിങ്ങൾ ഏതെങ്കിലും ഒരാൾക്ക് വേണ്ടി പണിയെടുത്തു, അയാളങ്ങ് മരിച്ചു പോയി കഴിഞ്ഞാൽ, എനിക്ക് അങ്ങനത്തെ ഒത്തിരി അനുഭവങ്ങൾ അറിയാം. മറ്റ് രാജ്യങ്ങളിലൊക്കെ പണിയെടുക്കാൻ പോയ മലയാളികളായ ആളുകൾ പ്രൈവറ്റ് കമ്പനികളിലൊക്കെ വർക്ക് ചെയ്തിട്ട് ഒടുവിൽ കമ്പനിയുടെ ശമ്പളമൊന്നും കൊടുക്കാനില്ലാതെ ഉടമസ്ഥൻ മരിച്ചു പോയി കഴിഞ്ഞാൽ ഇയാളൊന്നുമില്ലാതെ നാട്ടിൽ തിരിച്ചു വരേണ്ടി വരുന്ന പല ഗതികെട്ട സ്റ്റേജസ് ഉണ്ടായിട്ടുണ്ട് പലർക്കും, നമ്മുടെ തന്നെ പലർക്കും ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ പിന്നാലെ പോയി കഴിഞ്ഞാൽ അവൻ അനാദിയായ ദൈവമായി, ബിക്കോസ് ഹീ ഈസ് ആൻ എവർലാസ്റ്റിംഗ് ഗാഡ്. ഇന്ന് പ്രതിഫലം കിട്ടിയില്ലെങ്കിലും വേണ്ടുകയില്ല, എന്താണ്, നിത്യതയിൽ നമുക്ക് വേണ്ടി പ്രതിഫലം ഒരുക്കുന്നവനായ ഒരു ദൈവം.